കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായി നാം ഹോശേയ പ്രവചനമാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. വളരെ അനുഗ്രഹീതമായ ഒരു പ്രവചനം തന്നെ. ഇത് ശ്രദ്ധിച്ച താങ്കളുടെ ജീവിതത്തിൽ തീർച്ചയായും ഇത് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് ഉറപ്പായി പറയുവാൻ സാധിക്കും. എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഈ പഠനം വളരെ പ്രയോജനം ചെയ്തു. സ്വയപരിശോധനയ്ക്കും പുനഃപ്രതിഷ്ഠയ്ക്കും ഈ പുസ്തകം എനിക്ക് വളരെ പ്രയോജനപ്പെട്ടു. നിങ്ങൾക്കും അങ്ങനെ തന്നെ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രാർത്ഥനയ്ക്കുള്ള വിഷയങ്ങൾ കത്തുകളിലൂടെ എന്നെ അറിയിക്കുവാൻ പ്രത്യേകം ഓർക്കണമേ. 14 അധ്യായം പറയുന്നത് ഹോശേയയുടെ ജനങ്ങൾ ഭാവിയിൽ വിടുവിക്കപ്പെടും എന്നാണ്. ഇസ്രായേലിന്റെ മേൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ മാറ്റിക്കൂടാത്തതാകുന്നു എന്ന് 13 അധ്യായത്തിൽ നാം കണ്ടു. എന്നാൽ 14 അധ്യായത്തിൽ പറയുന്നു അവർ ഭാവിയിൽ വിടുവിക്കപ്പെടുമെന്ന്. വളരെ അനുഗ്രഹീതമായ ഒരു അധ്യായമാണിത്. അതിൽ ഇസ്രായേലിന്റെ ഭാവി രക്ഷയെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നു. ഇതുവരെ ശിക്ഷയുടെയും ന്യായവിധിയുടെയും മറ്റും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ ഇതാ പ്രത്യാശയുടെ ദൂതുകൾ നാം കാണുന്നു. ദൈവം പ്രവാചകനിലൂടെ ജനത്തോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ വിടുവിക്കും, നിന്റെ സന്തതി എന്നും അടിമയായിരിക്കുകയില്ല. 14 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നത് ഇസ്രായേലെ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക, നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. ദൈവം പറയുകയാണ് ഹോശേയയുടെ ജനത്തിന്റെ പാപം മൂലമാണ് ദൈവം അവരെ പ്രവാസത്തിൽ അയച്ചതെന്ന്. അല്ലാതെ ദൈവത്തെ കുറ്റപ്പെടുത്തുവാൻ സാധിക്കില്ല എന്ന്. 2, 3 വാക്യങ്ങളിൽ നാം കാണുന്നു, നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അതിരാർപ്പണമായ കാളകളെ അർപ്പിക്കും. അശൂർ ഞങ്ങളെ രക്ഷിക്കയില്ല. ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുകയോ ഇനി ഞങ്ങളുടെ കൈവേലയോട് ഞങ്ങളുടെ ദൈവമേ എന്ന് പറയുകയോ ചെയ്യുകയില്ല. അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറവേ. പ്രവാചകൻ തന്നെ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ദൈവസന്നിധിയിൽ ചെന്ന് പറയേണ്ടത് എന്താകുന്നു എന്ന്. അനുതാപവാക്യം. ഹൃദയംഗമായി അനുതപിക്കുന്ന ഏതൊരു വ്യക്തിയോടും കരുണ കാണിക്കുന്ന ദൈവം, ക്ഷമിക്കുന്ന ദൈവം. നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് എന്തിനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുൻപിൽ വീണ് അതിനെ ആരാധിക്കുന്ന കാര്യം ഒന്ന് ഓർത്തു നോക്കിക്കേ. ഈ ജനം ചെയ്തത് അതാണ്. ഇന്ന് അനേകരും അങ്ങനെയാണ്, സ്വന്തം കഴിവുകളെ ആരാധിക്കുന്നു. ചിലർ തങ്ങളുടെ ബുദ്ധിയെ ആരാധിക്കുന്നു. തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയും തങ്ങൾക്ക് ചെയ്യാവുന്നതിനെയും ഒക്കെ ഇക്കൂട്ടർ ആരാധിക്കുക. താങ്കൾ അങ്ങനെ ചെയ്യുന്ന പക്ഷം ഒരറിവുമില്ലാത്ത ഒരു കാട്ടിയാദിയേക്കാൾ കഷ്ടമാണ്. ദൈവം മനുഷ്യന് വിശേഷ ബുദ്ധി തന്നിട്ടുണ്ടല്ലോ. തങ്ങളുടെ ജോലിയെ ആരാധിക്കുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. സൗന്ദര്യത്തെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിലാണോ താങ്കൾ? ജീവനുള്ള സത്യദൈവത്തെ മാത്രമേ നാം ആരാധിക്കാവൂ. മറ്റൊന്നിനെയും ആരാധിക്കുവാൻ നമുക്ക് അവകാശമില്ല, അനുവാദമില്ല. 4 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കാൻ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ഞാൻ ഇസ്രായേലിന് മഞ്ഞുപോലെ ഇരിക്കും, അവൻ താമര പോലെ പൂത്ത് ലെബാനോൻ പോലെ വേരൂന്നും. അവൻ്റെ കൊമ്പുകൾ പടരും, അവൻ്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിൻ ഭംഗി പോലെയും അവൻ്റെ വാസന ലെബാനോൻ്റേതുപോലെയും ഇരിക്കും. അവൻ്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. അതിൻ്റെ കീർത്തി ലെബാനോനിലെ വീഞ്ഞിൻ്റേതുപോലെ ഇരിക്കും. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ദൈവം പറയുകയാണ്, ഈ ജനം എന്നിൽ നിന്നും വഴുതി മാറുകയായിരുന്നു. അതെ, അവർ പിന്മാറുകയാണ്. പക്ഷേ ഞാൻ അവരെ സൗഖ്യമാക്കുവാൻ പോവുകയാണ്. ഞാൻ അവരെ സ്വാതന്ത്ര്യമായി സ്നേഹിക്കും. അവരോടുള്ള എൻ്റെ കോപം ഞാൻ മാറ്റിയിരിക്കുകയാണ്. ദൈവം പറയുകയാണ്, ഞാൻ അവരെ വിടുവിക്കുവാൻ പോവുകയാണ്. ശരിയാണ്, ഞാൻ അവരെ ശിക്ഷിച്ചു എന്നത്. എന്നാൽ അത് അവരുടെ മറുതലിപ്പ് കൊണ്ടാണ്, അവരുടെ തെറ്റുകൊണ്ടാണ്. എന്നാൽ ഞാൻ അവരെ വിടുവിക്കുവാൻ പോവുകയാണ്. 8, 9 വാക്യങ്ങളിൽ, എഫ്രീമേ, ഇനി എനിക്കും വിഗ്രഹങ്ങൾക്കും തമ്മിലെന്ത്? ഞാൻ അവന് ഉത്തരമരളി അവനെ കടാക്ഷിക്കും. ഞാൻ തഴച്ചിരിക്കുന്ന സരള വൃക്ഷം പോലെയാകുന്നു, എങ്കിൽ നിനക്ക് ഫലം കണ്ടുകിട്ടും. ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനിയാർ, ഇത് അറിവാൻ തക്ക വിവേകിയാർ, യഹോവയുടെ വഴികൾ ചൊവ്വുള്ളവയല്ലോ, നീതിവാന്മാർ അവയിൽ നടക്കും, അതിക്രമക്കാരോ അവയിൽ ഇടറി വീഴും. മനോഹരമായിരിക്കുന്നില്ലേ? ബൈബിളിലെ തന്നെ ഏറ്റവും അനുഗ്രഹീതമായ വാക്യങ്ങളിൽ ഒന്നാണ് ഈ 14-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഇത് വിജയത്തിന്റെ ഒരു പാട്ടാണ്. എഫ്രയീം പറയും, ഇത് ഭാവിയെ കാണിക്കുന്നു, അന്ത്യത്തിൽ ദൈവം വിജയിക്കുന്നു. സ്നേഹം ഇവിടെ വിജയിക്കുവാൻ പോകുന്നു. നേരത്തെ ദൈവം എഫ്രയീമിനോട് പറഞ്ഞു, എഫ്രയീമേ ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? വീണ്ടും ദൈവം പറഞ്ഞു, എഫ്രയീം വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് തിരിഞ്ഞു, അവനെ തനിയെ വിടുക. ഇപ്പോൾ ദൈവം പറയുന്നു, താൻ വലിയൊരു തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് എഫ്രയീം മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുന്നു എന്ന്. അവൻ എൻ്റെ അടുത്തേക്ക് തിരിയും, ഇനി എനിക്കും വിഗ്രഹങ്ങൾക്കും തമ്മിൽ എന്ത് എന്ന് അവൻ പറയുവാൻ പോകുന്നു. ഈ പാപദുരന്തത്തിന്റെ മധ്യത്തിലും താൻ മാത്രം എല്ലാം എന്ന് വിശ്വസിച്ച് ജീവിച്ചു പോകുന്ന മനുഷ്യ സമൂഹത്തിലും ദൈവം അന്തിമ വിജയാളി ആയിരിക്കുമെന്നത് വിശ്വസിക്കാതിരിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. നാശത്തിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ രക്ഷപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെയധികം ജനങ്ങൾ ഒരേ സമയത്ത് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിട്ടുള്ള അനേകം സന്ദർഭങ്ങൾ ചരിത്രത്തിലുണ്ട്. പക്ഷെ ഏറ്റവും അധികം പേർ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത് ഭാവിയിൽ നടക്കുവാൻ പോകുന്നതേയുള്ളൂ. മഹോപദ്രവകാലത്താണ് അത് സംഭവിക്കുവാൻ പോകുന്നത്. സഹസ്രാബ്ദ വാഴ്ചയുടെ കാലവും രക്ഷയ്ക്കുള്ള സമയമാകുന്നു. എങ്ങനെയായിരുന്നാൽ തന്നെ ദൈവം തന്നെ വിജയിക്കും, സ്നേഹം നേടും, അവിടുത്തെ വഴികൾ മാത്രം നിലനിൽക്കും. നമ്മുടെ ദൈവം വിജയശ്രീലാളിതനായി സ്വന്തം രഥത്തിൽ മുന്നേറുന്നു. അവിടുന്ന് സർവാധികാരി തന്നെ. ആ രഥചക്രത്തിന് കീഴിൽ ആയിരിക്കുന്ന മനുഷ്യനെക്കുറിച്ച് ദൈവം സഹതപിക്കുന്നു. അവനോടൊപ്പം യാത്ര ചെയ്യുവാനാണ് എന്റെ വാഞ്ച. അതുകൊണ്ട് തന്നെയാണ് ദൈവവചനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഞാൻ ഇത്രയും തീഷ്ണത കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തൻ്റെ ഹിതത്തിൽ തുടരുവാൻ ഈ പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് സാധിക്കും. ഹോശേയയുടെ പുസ്തകത്തിന്റെ പഠനം ഇന്നത്തെ ഈ പരിപാടി കൊണ്ട് അവസാനിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഇത് വീണ്ടും വീണ്ടും പഠിക്കണമേ. ഞാൻ ഓടിച്ചൊന്ന് പറഞ്ഞു തന്നു അത്രമാത്രം. ആഴമായി പഠിക്കുവാൻ നിങ്ങൾ സമയമെടുക്കണം. പഠിക്കുക മാത്രമല്ല, ആയത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും താങ്കൾ ശ്രദ്ധിക്കണം. പഠിച്ചത് കൊണ്ട് തലയിലെ അറിവ് വർദ്ധിക്കുകയേ ഉള്ളൂ. പ്രായോഗികമാക്കിയാൽ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഈ പുസ്തകത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ ഈ പുസ്തകത്തിൽ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ ഹോശേയയുടെ കുടുംബ പശ്ചാത്തലം നാം കണ്ടു. ആകെ തകർന്ന ഒരു കുടുംബം. പക്ഷേ ദൈവം ആ തകർന്ന കുടുംബത്തിലൂടെ ഹോശേയയോടും വടക്കേ രാജ്യത്തെ ജനത്തോടും സംസാരിക്കുകയായിരുന്നു. എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിക്കുന്നത് ഹോശേയയുടെ അനുസരണ മനോഭാവമാകുന്നു. മനുഷ്യർ ആരും ചെയ്യുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ദൈവം ഹോശേയയോട് പറഞ്ഞപ്പോൾ ഹോശേയ ചോദ്യം ചെയ്യാതെ അനുസരിച്ചു. ഒന്നിലധികം പ്രാവശ്യം അത് തന്നെ ദൈവം അവനോട് പറയുന്നു, ഹോശേയ അനുസരിക്കുന്നു. അതുകൊണ്ട് ഹോശേയ അന്നും ഇന്നും ഒരനുഗ്രഹമായി തീർന്നു. ദൈവത്തെ വിട്ട സ്വന്ത വഴികളിൽ സ്വാർത്ഥരായി നടന്ന മനുഷ്യനെ സ്നേഹിക്കുകയും തേടി വന്ന് രക്ഷിക്കുകയും ചെയ്ത ദൈവസ്നേഹം എത്ര അപാരമാകുന്നു സുഹൃത്തെ. ദൈവശബ്ദം കേൾക്കുവാനും അനുസരിക്കുവാനും താങ്കൾ തയ്യാറാകുന്ന പക്ഷം തീർച്ചയായും താങ്കളുടെ ജീവിതം തലമുറകൾക്ക് പോലും അനുഗ്രഹകാരണമാകും. ചോദ്യം ചെയ്യാതെ വ്യവസ്ഥകളൊന്നും വയ്ക്കാതെയുള്ള അനുസരണം, ദൈവത്തോടുള്ള അനുസരണം. തന്നോട് അവിശ്വസ്തത കാണിച്ച ഭാര്യയെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഹോശേയ എത്ര വലിയ ഒരു മാതൃകയാണ് കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ഇപ്പോൾ ആയിരിക്കുന്ന പല സാഹചര്യങ്ങളിലും ദൈവശബ്ദം അല്ലെങ്കിൽ ദൈവഹിതം എന്താകുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷെ നമ്മുടെ കടുംപിടുത്തം നമ്മെ ഏറ്റവും മോശമായ സ്ഥിതിയിൽ, ദുഃഖകരമായ അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നില്ലേ? എന്നാൽ ദൈവത്തെ അനുസരിക്കുന്നത് ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല, പിന്നെ വലിയ ലാഭം മാത്രമേ ഉണ്ടാക്കിത്തരൂ. നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രഥമ ദൃഷ്ട്യാ നഷ്ടമെന്ന് തോന്നിയാൽ, കഷ്ടമെന്ന് തോന്നിയാൽ, ബുദ്ധിമുട്ടെന്ന് തോന്നിയാൽ പോലും ആത്യന്തികമായി അത് ഏറ്റവും വലിയ അനുഗ്രഹമാകും. ഹോശയുടെ ജീവിതം നോക്കിക്ക്, മനുഷ്യരാരും അനുസരിക്കുവാൻ ആഗ്രഹിക്കാത്തതായ ഒരവസ്ഥ ദൈവശബ്ദമാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ, തനിക്ക് ആ ഉറപ്പുണ്ടായപ്പോൾ താൻ അനുസരിച്ചു. അതുകൊണ്ട് ഇന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം, സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം, നാം ആ ഹോശയുടെ ജീവിതത്തെ ഒരു വലിയ വെല്ലുവിളിയായി, ഒരു അനുഗ്രഹമായി കണ്ട് പുകഴ്ത്തുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹോശയുടെ തകർന്ന കുടുംബാന്തരീക്ഷത്തിലൂടെ ദൈവം തൻ്റെ സ്വന്തം ഭവനമായ ഇസ്രായേൽ മക്കളുടെ അവസ്ഥയെ വിവരിക്കുന്നു. തെറ്റ് ചെയ്ത ജനം ശിക്ഷിക്കപ്പെടുവാൻ പോകുന്നു, ദൈവത്തെ വിട്ട് പരസംഗം ചെയ്യുന്നു എന്നാണല്ലോ ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന പദം. ഈ ദാമ്പത്യ ബന്ധത്തെ തകർക്കുന്ന ഏറ്റവും നീചമായ പ്രവൃത്തിയാണ് ഭാര്യയോ ഭർത്താവോ പരസംഗം ചെയ്യുന്നത്. ഹോശയുടെ ജനം ദൈവം മുൻപാകെ ഈ തെറ്റ് ചെയ്തു, ദൈവത്തോട് നന്ദികേട് കാണിച്ചു. ജീവനുള്ള സത്യദൈവത്തെ വിട്ട് അന്യദേവന്മാരുടെ പിൻപേ പോകുന്നതിനെയാണ് ഇവിടെ ആത്മീക പരസംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ദൈവത്തിന് പുറക്കാവുന്നതിനപ്പുറമാണ്. അന്യദൈവങ്ങളെ ആരാധിക്കുകയും അസാന്മാർഗികമായി ജീവിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും ഏതൊരു കുടുംബത്തെയും സമൂഹത്തെയും ദൈവം ശിക്ഷിക്കുമെന്ന് വളരെ വ്യക്തമായി ഹോശയയിലൂടെ നാം മനസ്സിലാക്കും. ഒരു രൂപത്തെയും ഉണ്ടാക്കരുത്, ഒന്നിൻ്റെയും പ്രതിമ അരുത് എന്ന് ദൈവം മനുഷ്യനോട് അരുളിച്ചെയ്തു. പക്ഷെ മനുഷ്യൻ എപ്പോഴും കുറുക്കു വഴികളാണല്ലോ ആഗ്രഹിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ കാര്യങ്ങൾ സാധിക്കുകയും വേണം, മോക്ഷം പ്രാപിക്കുകയും വേണം. അതിന് പിശാചി കാണിച്ചു കൊടുത്ത കുറുക്കു വഴിയാണ് ഈ പറയുന്ന വിധത്തിലുള്ള ആരാധനകൾ. എന്തെങ്കിലുമൊക്കെ രൂപത്തെ ആരാധിക്കുക, എന്തെങ്കിലും കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് വരുത്തി കാര്യം സാധിക്കുക. ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തുകയല്ല സുഹൃത്തെ, താങ്കൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ന്യായീകരണമില്ലാതെ ഒരു മറുപടി പറയൂ. വിശുദ്ധനായ ജീവനുള്ള സത്യദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വിശുദ്ധിയിലുള്ള ഒരു ജീവിതത്തിന് മാത്രമേ സാധിക്കൂ. അതിന് വേറെ കുറുക്കു വഴികളൊന്നുമില്ല സുഹൃത്തെ. സ്വന്തം കാര്യസാധ്യത്തിന് മാത്രം ഉതകുന്ന ഏതൊന്നും നമ്മുടെ ജീവിതത്തിലൊരു ദൈവമാകുന്നു, ഒരു രൂപമാകുന്നു. ഇത് ദൈവം വെറുക്കുന്നു എന്നോർക്കണം. ഏതായാലും ആയത് വിഗ്രഹം തന്നെ, യേശുവിൻ്റെ രൂപമെന്ന് പറഞ്ഞ് എന്തിനെയെങ്കിലും ആരാധിച്ചാലും ആ ആരാധനയും അങ്ങനെ തന്നെയാണ്. പൂർണ്ണമായും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒരാൾക്കാണ് ഈ കുറുക്കു വഴികൾ വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളും സമ്മതിക്കുമെന്ന് എനിക്കറിയാം. ഭർത്താവിൻ്റെ സ്നേഹത്തിനും കരുതലിനും വില കൽപ്പിക്കാത്ത ഒരു ഭാര്യയ്ക്ക് എങ്ങനെ ഭർത്താവിനെ സ്നേഹിക്കുവാൻ സാധിക്കും? എങ്ങനെ അവനോട് വിശ്വസ്തത പാലിക്കുവാൻ സാധിക്കും? അവൾ തോന്നിയതുപോലെ ജീവിക്കുവാൻ തുടങ്ങും. ദൈവം നമ്മെ സ്നേഹത്താൽ ബന്ധിച്ചിരിക്കുകയാണ്. ഈ സ്നേഹത്തിന് താങ്കളുടെ ജീവിതത്തിൽ എന്തുമാത്രം വില കൊടുക്കുന്നുണ്ട്? ദൈവം സ്നേഹത്തോടെ താങ്കളെ ക്ഷണിക്കുന്നു. ഒരു ഭാര്യ തന്നെ തന്നെ ഭർത്താവിൻ്റെ സ്നേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നത് പോലെ താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുമോ സുഹൃത്തെ? ഏൽപ്പിക്കുമെങ്കിൽ അനുഗ്രഹം താങ്കൾക്കുള്ളതാണ്. തുടർന്ന് മറുതലിക്കുന്നവനാണ് തീർച്ചയായും ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. മറുതലിക്കുവാനാണ് ഭാവമെങ്കിൽ ഇസ്രായേൽ ജനത്തിനും അവർക്കുണ്ടായതായ അനുഭവം ഏതൊരു വ്യക്തിക്കും ഉണ്ടാകും. ദൈവശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. ദൈവത്തോട് മറുതലിച്ച ഹോശയുടെ ജനം ശിക്ഷിക്കപ്പെട്ടു. ഇന്നും ശൂന്യമായി കിടക്കുന്ന പട്ടണങ്ങളും ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന ജനങ്ങളും താങ്കൾക്കൊരു മാതൃകയാണ്, ഒരു മുന്നറിയിപ്പാണ്. ദൈവശിക്ഷയിൽ നിന്നും ഒഴിഞ്ഞിരിപ്പാൻ താങ്കളാൽ സാധ്യമല്ല. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവഹിതം ചെയ്യുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിക്കുക. അത് മാത്രമേ നമ്മെ കൊണ്ട് സാധിക്കൂ. നമ്മുടെ പരിശ്രമങ്ങളൊക്കെ പാഴ്വേലയാണ്. ഈ ഹോശയുടെ പുസ്തകത്തിൽ നിന്നും പലപ്പോഴായി താങ്കൾ അനേക കാര്യങ്ങൾ ശ്രദ്ധിച്ചു. പലതരത്തിലുള്ള പാപങ്ങളെ വിരൽ ചൂണ്ടി ഞാൻ സംസാരിച്ചു. അവയിൽ പലതും വിട്ടുമാറേണ്ടവയാകുന്നു എന്ന് താങ്കൾക്ക് അത് കേട്ടപ്പോൾ തോന്നുകയും ചെയ്തില്ലേ? എന്താ അവയൊക്കെ അനുസരിക്കുന്നുണ്ടോ? ദൈവശബ്ദം കേട്ടാൽ ഉടനെ അനുസരിക്കുന്നതാണ് അനുഗ്രഹത്തിൻ്റെ വഴി. ഇപ്പോൾ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, അനുഗ്രഹം പ്രാപിക്കാം. ദൈവം താങ്കളെ തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നാം നമ്മുടേതായ വഴികളിൽ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കുവാൻ സാധിക്കില്ല. ഞാൻ ഈ പുസ്തകം പഠിച്ചപ്പോൾ പല ഉദാഹരണങ്ങളിലൂടെ അത് നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. ഏറ്റവും നല്ല ഉദാഹരണം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് ഇടപെടുന്ന വിധമാണ്. നാം കുഞ്ഞുങ്ങളുടെ നന്മയെ മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കുകയും അവരെ ഗുണദോഷിക്കുകയും അവരെ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ പക്വത വരാത്തതായിട്ടുള്ള കുഞ്ഞുങ്ങൾ, ബാലിശമായി ചിന്തിക്കുന്ന കുഞ്ഞുങ്ങൾ പലപ്പോഴും അതിനെ ശിക്ഷയായും അതിനെ ദോഷമായും കാണുന്നു. നമുക്ക് ചെറുതായിരുന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് ചെയ്തത് ദോഷമായി അന്ന് ചിന്തിച്ചു. എന്നാൽ ഇന്ന് അന്ന് അവർ നമ്മെ ഗുണദോഷിച്ചതും അവർ നമ്മെ ശിക്ഷിച്ചതും ഒക്കെ കുറഞ്ഞുപോയി എന്ന് ചിന്തിക്കാറുണ്ടല്ലേ? കുറെ കൂടി ഗുണദോഷിച്ചിരുന്നെങ്കിൽ, കുറെ കൂടി നമുക്ക് അച്ചടക്കത്തോടെ മുൻപോട്ട് പോകുവാൻ വേണ്ടതായ വഴികൾ ഒരുക്കിയിരുന്നുവെങ്കിൽ നാം ഇതിനേക്കാൾ നല്ല നിലയിലായേനേയും ഇതിനേക്കാൾ പ്രയോജനപ്പെട്ടേനേയും എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറില്ലേ? അത് പക്വത വരുമ്പോൾ മാത്രമാണ് അങ്ങനെ ചിന്തിക്കുവാൻ സാധിക്കുന്നത്. ഇന്ന് അനേകർക്കുമുള്ള പ്രശ്നം ആത്മീയ പക്വതയില്ല എന്നുള്ളതാണ്. ഇന്നും ബാലിസമായിട്ടാണ് ചിന്തിക്കുന്നത്. ദൈവസന്നിധിയിൽ ചെല്ലുന്നത് തന്നെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് വരുന്നത് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാകുന്നു എങ്കിൽ ചെറുപ്പത്തിലൊക്കെ നാം സഹിക്കും, പ്രായമായിട്ടും അത് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ എത്ര പക്വതയില്ലായ്മയാണ്, ബാലിശമാണ് ആ മനോഭാവം. ദൈവത്തോടുള്ള നമ്മുടെ ഇടപെടലുകളും, അതെ നാം അവൻ്റെ മക്കളാണ്, എന്നാൽ നമ്മുടെ ഇടപെടലുകൾ തീർച്ചയായിട്ടും പക്വത വന്നതാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവവചനം വീണ്ടും വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്, ദൈവഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കുക. എപ്പോഴും എപ്പോഴും അത് ചെയ്യ്, ഇത് ചെയ്യ്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് പറയുന്ന ആ ഒരു മനോഭാവം ശരിയല്ലല്ലോ. ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി അതനുസരിക്കുന്നതാണ് എപ്പോഴും നമുക്ക് നന്മ. ഹോശയുടെ ഈ പ്രവചനത്തിൽ നാം അതാണ് പഠിച്ചത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവഹിതം മനസ്സിലാക്കി അതനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ സമർപ്പിക്കുമോ? ഞാൻ ഒരു പ്രാവശ്യം കൂടി ഓർപ്പിക്കട്ടെ, ദൈവഹിതം അറിയുവാൻ അതനുസരിക്കേണ്ട വിധത്തെക്കുറിച്ച് പഠിക്കുവാൻ നമുക്കുള്ള പ്രധാനപ്പെട്ട മാർഗം ദൈവവചനമാണ്. അത് വായിക്കുക, അത് പഠിക്കുക, മനസ്സിരുത്തി വായിക്കുക. ബൈബിൾ പഠന മാർഗനിർദ്ദേശിക എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഈ പഠനം ആരംഭിച്ചപ്പോൾ ഞാൻ തയ്യാറാക്കുകയും നിങ്ങളിൽ പലർക്കും അയച്ചു തരികയും ചെയ്തല്ലോ. എങ്ങനെയാണ് ദൈവവചനം സ്വയമായി പഠിക്കേണ്ടത് എന്ന് അതിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ദൈവവചനം നമുക്ക് ഓരോരുത്തർക്കും സ്വയമായി പഠിക്കുവാൻ സാധിക്കും. അത്ര ലളിതമാക്കി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. പ്രയാസമെന്ന് നമുക്ക് തോന്നുന്നതായുള്ള സാഹചര്യങ്ങളിൽ പഠിക്കുവാനായി ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ദൈവം അതോടൊപ്പം തന്നെ നമുക്ക് തന്നിട്ടുള്ള വചനം പഠിപ്പിക്കുന്നതായ ആളുകളുണ്ട്. ജീവസന്ദേശം പരിപാടിയിലൂടെയും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ സാധ്യത അതാണല്ലോ. ദൈവവചനം പഠിക്കുക, ദൈവശബ്ദം കേൾക്കുക, അതനുസരിക്കുക, അതിന് പ്രകാരം നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നാം മുൻപോട്ട് പോകുന്നുവെങ്കിൽ ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. ഇന്ന് അതിനുവേണ്ടി ജീവിതത്തെ ഒരു പ്രാവശ്യം കൂടി സമർപ്പിക്കുവാൻ സാധിക്കുമോ? ഈ ഹോശയ പ്രവചന പഠനം താങ്കളെ അതിന് സഹായിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കാം.